ഹദീസിന്റെ പിന്നെ നിദാന ശാസ്ത്രം പഠിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ഹദീസ് ക്ലാസ്സാണ്. അപ്പൊ ഹദീസ് പിന്നെ ഒരു ബോർഡിൽ എഴുതിയതിന് ശേഷം ഒരു ഹദീസ് എഴുതിയിട്ട് അതിനെക്കുറിച്ച് പഠിക്കുക. അപ്പൊ എന്തായി പിന്നെ ഒരു നമുക്കത് കൂടുതൽ മനസ്സിൽ നിന്നു. കാരണം ഇങ്ങനെ ഒരു പ്രസംഗ ശൈലിയിലാകുമ്പോൾ ഈ വ്യക്തികൾ അവരുടെ ചരിത്രം മരണം ജനനം ഇതൊക്കെ പറയുമ്പോൾ അത് ഇതിൽ ഉൾക്കൊണ്ട് നിൽക്കൂല. അപ്പൊ അതിനാണ് പറഞ്ഞത്. അപ്പൊ ബോർഡ് പിന്നെ വെച്ചിരിക്കായി. എന്നാലും എഴുതിയിട്ട് ഞാൻ പറയാം, പറയുമ്പോൾ നിങ്ങൾ എഴുതിയാൽ മതി. അപ്പൊ പറയുന്ന കാര്യങ്ങൾ ഞാൻ എഴുതൂല, ബോർഡിൽ കാണിക്കാം. ഒരു ഹദീസ് നമ്മൾ എഴുതാം, ആ ഹദീസ് എഴുതിയതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് പറയുന്നത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. പിന്നെ ഈച്ചയുടെ ഹദീസ് എന്ന പേരിലൊരു ഹദീസ് ഉണ്ട്, ഈച്ച വെള്ളത്തിൽ വീണാൽ അത് ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ടു. അപ്പൊ ആ ഹദീസിനെയാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. കാരണം നിങ്ങളൊക്കെ പിന്നെ പഠന വിദ്യാർത്ഥികളാണ്, പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്ന പിന്നെ ഒരു ഹദീസ് ആയതുകൊണ്ട് എന്താണ് ആ ഹദീസ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഈ ബോർഡിൽ നമുക്കിപ്പോ സനദ് എഴുതാനേ കഴിഞ്ഞുള്ളൂ, ഹദീസ് എന്ത് എഴുതിയിട്ടില്ല. അപ്പൊ അതിന് ഞാൻ പറയാം. ഇവിടെ ഒരു ഹദീസ് അതാണ് അതിന്റെ ഒരു ഭാഗമാണ് ഞാൻ ഇവിടെ എഴുതിയത്, ബാക്കി കേൾപ്പിക്കാം. തുടക്കം എന്താ, ഖാലിൽ ഇമാം ബുഖാരി. എന്താണ് ഈ ഹദീസ്? ഇമാം ബുഖാരിയാണ് പറയുന്നത്. ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ, സഹീഹുൽ ബുഖാരിയിലെ കൊടുത്ത ഹദീസാണ് ഈ ഹദീസ്. അതിൽ പറയുന്നത് ഹദ്ദസന ഖുതൈബത്തു ഹദ്ദസന ഇസ്മാഇൽ ഇബ്നു ജഅഫർ അൻ ഉത്ബത്തു ഇബ്നു മുസ്ലിം മൗല ബനു തൈം അൻ ഉബൈദ് ഇബ്നു ഹുനൈൻ മൗല ബനു സുറൈഖ് عن ابي هريره ان رسول الله صلى الله عليه وسلم بني زريق انا بني ولا بني ايت بني زريق ان رسول الله صلى الله عليه وسلم قال اذا انا حديثിന്റെ ഒരു ഭാഗം ഇമാം ബുഖാരി കൊടുത്ത ഹദീസിന്റെ ഒരു ഭാഗം. ഇനി ഇതിന്റെ ബാക്കിയുണ്ട്, അതെന്താണ്? റസൂൽ എന്താണ് പറഞ്ഞിരുന്നത്? ഇതിപ്പോ ഖാലിൽ ഇമാം ബുഖാരി, എന്താ ഖാലിൽ ഇമാം ബുഖാരി? ഇമാം ബുഖാരി പറഞ്ഞു ഹദ്ദസന, ഹദ്ദസന നമ്മോട് പറഞ്ഞു. ആരെയും നമ്മോട്? ആ ഇമാം ബുഖാരിയോട് പറഞ്ഞു. ഹദ്ദസന ഇമാം ബുഖാരിയോട് പറഞ്ഞു. ആരാ പറഞ്ഞത്? ഖുതൈബത്തു, ഖുതൈബ പറഞ്ഞു. അപ്പൊ ഖുതൈബ എന്ന ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് ആരോട് പറഞ്ഞത്? ഇമാം ബുഖാരിയോട് പറഞ്ഞത്. ഹദ്ദസന ഈ ഖുതൈബ പറയാണ് നമ്മോട് പറഞ്ഞു. അപ്പൊ നമ്മോട് പറഞ്ഞ ഖുതൈബയോട് പറഞ്ഞു. ആരാ പറഞ്ഞത്? ഇസ്മായിൽ ഇബ്നു ജാഫർ, ഇസ്മായിൽ ഇബ്നു ജാഫർ, ഇസ്മായിൽ ഇബ്നു ജാഫർ പറഞ്ഞു ഖുതൈബയോട് പറഞ്ഞു. ഇനി ഇസ്മായിൽ ഇബ്നു ജാഫർ ആർക്കൊട്ട് ഉദ്ധരിക്കുന്നത്? അൻ ഉത്ബത്ത ഇബ്നു മുസ്ലിം, ഉത്ബ ഇബ്നു മുസ്ലിമിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഉത്ബത്ത ഇബ്നു മുസ്ലിമാണ് ആർക്ക് പറഞ്ഞു കൊടുത്തത്? ഇസ്മായിൽ ഇബ്നു ജാഫറിന് പറഞ്ഞു കൊടുത്തത്. ഈ ഉത്ബ ആരാണെന്ന് അറിയണം. അയാള് ബനു തൈം, മൗല ബനു തൈം ആണ്. ബനു തൈം ഗോത്രത്തിന്റെ മൗലയാണ്, അവര് മോചിപ്പിച്ച അടിമയാണ്. ഞാൻ വിശദീകരിക്കാം, ഇന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പോ ഉത്ബത്ത ഇബ്നു മുസ്ലിം അയാൾക്ക് അവിടുന്ന് ഈ ഹദീസ് കിട്ടിയത് അൻ ഉബൈദ് ഇബ്നു ഹുനൈൻ, ഉബൈദ് ഇബ്നു ഹുനൈനിൽ നിന്നാണ്. അൻ ഉബൈദ് ഇബ്നു ഹുനൈൻ, ഹുനൈനിൻ, ഉബൈദ് ഇബ്നു ഹുനൈനിൽ നിന്നാണ് കിട്ടിയത്. മൗല ബനി സുറൈഖ്, ഈ ഉബൈദ് ഇബ്നു ഹുനൈൻ ആരാണ്? ബനു സുറൈഖ് ഗോത്രത്തിന്റെ മൗലയാണ്, അവര് മോചിപ്പിച്ച അടിമയാണ്. അൻ അബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു, ഉബൈദ് ഇബ്നു ഹുനൈൻ ആരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അബു ഹുറൈറയിൽ നിന്നാണ്. എന്താ റിപ്പോർട്ട്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇദാ വഖഅ സുബാബു ഫീ ഇനാഇ അഹദികും فليغمسه كله
സുമ്മലി യത്റഹു ഫഇന്ന ഫീ അഹദി ജനാഹൈഹി ശിഫാഅൻ വഫിൽ ആഖിരി ദാഅ. ഇതാണ് ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ വഖഅ സുബാബു ഫീ ഇനാഇ അഹദികും, നിങ്ങളിൽ ഒരാളുടെ പാത്രത്തിലേക്ക് ഒരു ഈച്ച വീണാൽ, ഈച്ച വീണാൽ ഫല്യഗ്മിസ്ഹു കുല്ലഹു, ആ പാത്രത്തിൽ ആ ഈച്ചയെ അവൻ മുഴുവൻ മുക്കട്ടെ, മുഴുവൻ മുക്കട്ടെ. സുമ്മലി എത്ര, പിന്നീട് അതിനെ അവനെ എടുത്തിടട്ടെ, ഈച്ചയെ എടുത്തിടട്ടെ, പുറത്തിടട്ടെ. ഫഇന്ന ഫീ അഹദി ജനാഹൈഹി, കാരണം ആ ഈച്ചയുടെ ഇരു ചിറകുകളിൽ ഒന്നിലുണ്ട് ശിഫാഅൻ, ശമനമുണ്ട്. വഫിൽ ആഖിരി, മറ്റേ ചിറകിലുണ്ട് ദാഅൻ, ദാഅന രോഗം, രോഗമുണ്ട്. അപ്പൊ ഈച്ച വെള്ളത്തിൽ, വെള്ളമുള്ള പാത്രത്തിൽ വീണിട്ടുണ്ട് എങ്കിൽ ഈച്ചയെ അതിൽ മുഴുവൻ മുക്കുക, എന്നിട്ട് പുറത്തിടുക. ഈച്ചയുടെ രണ്ടാലൊരു ചിറകിൽ രോഗമാണ്, മറ്റൊരു ചിറകിൽ രോഗ ശമനവുമാണ്. ഇതാണ് ആര് പറയുന്നത്, ഹദീസിൽ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കുറേ വിഷയങ്ങൾ അതിൽ പഠിക്കേണ്ട അനിവാര്യമായതിലൂടെ നമുക്ക് കടന്നു പോകാം. ഇവിടെ ഇമാം ബുഖാരി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇതുവരെയുള്ള ഭാഗം, ഇതാണ് ഒരു ഹദീസിന്റെ സനദ്, അതാണ് നമ്മളിവിടെ എഴുതിയത്, ഹദീസിന്റെ സനദ്. ഇമാം ബുഖാരി ജനിച്ചതും മരിച്ചതും എന്ന, ഇമാം ബുഖാരി ജനിച്ചതും മരിച്ചതും 194 ജനിച്ച് 256 ആര് മരിക്കണത്, ഇമാം ബുഖാരി മരിക്കണത്. 194 ജനിച്ചു, 256 ഇമാം ബുഖാരി. അറബിയിൽ എഴുതുന്നതിന് പ്രശ്നം എന്താ? ഇല്ലല്ല, ഞാൻ പറയുമല്ലോ. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഇതെല്ലാം എഴുതിക്കോ, നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന രീതിയിൽ എഴുതിക്കോ. ഇമാം ബുഖാരി ജനിച്ചത് 194, മരിച്ചത് 256. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നേരെ ദൂരത്താണ് ആരുള്ളത്, ഇമാം ബുഖാരി ഉള്ളത്. അപ്പൊ റസൂലുള്ളാഹി ഈ പറഞ്ഞ ഹദീസിനെ ഇമാം ബുഖാരി നേരിട്ട് കേൾക്കുവോ? നേരിട്ട് കേൾക്കൂല. പിന്നെ എന്ത് വേണം, ഈ കാലഘട്ടത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ വേണം. ആ ആളുകളെ നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ എഴുതിയത്. അപ്പോ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആര് കേട്ട്? അബൂ ഹുറൈറ കേട്ട്. അപ്പൊ റസൂലുള്ളാഹിന്റെ സമകാലീനനാണ് ആര്? അബൂ ഹുറൈറ. അബൂ ഹുറൈറ പറഞ്ഞത് ആര് കേട്ട്? ഉബൈദ് ബിൻ ഹുനൈൻ കേട്ട്. കാരണം ഉബൈദ് ബിൻ ഹുനൈൻ ആരെ കണ്ടിട്ടുണ്ട്? അബൂ ഹുറൈറയെ കണ്ടിട്ടുണ്ട്. ഉബൈദ് ബിൻ ഹുനൈൻ പറഞ്ഞത് ആര് കേട്ട്? ഉത്ബത്ത് ബിൻ മുസ്ലിം കേട്ട്. കാരണം എന്താ, ഉത്ബ ആരെ കണ്ടിട്ടുണ്ട്? ഉബൈദിനെ കണ്ടിട്ടുണ്ട്. ഉത്ബ പറഞ്ഞത് ആര് കേട്ട്? ഇസ്മായിൽ ബിൻ ജാഫർ കേട്ട്. കാരണം എന്താ, ഉത്ബയെ ആര് കണ്ടിട്ടുണ്ട്? ഇസ്മായിൽ കണ്ടിട്ടുണ്ട്. ഇസ്മായിൽ ഇബിൻ ജാഫർ പറഞ്ഞതിന് ആര് കേട്ട്? ഖുതൈബ കേട്ട്. ഖുതൈബ ആരുടെ ഉസ്താദാണ്? ഇമാം ബുഖാരിന്റെ ഉസ്താദാണ്. അപ്പൊ ഉസ്താദ് ശിഷ്യന് പറഞ്ഞു കൊടുത്ത്. അപ്പൊ എന്ത് ചെയ്ത്, ഇമാം ബുഖാരി തന്റെ സഹീഹിൽ അതിനെ രേഖപ്പെടുത്തി. പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ ഇതിനാണ് എന്ത് എന്ന് പറയാം, ഹദീസിന്റെ സനദ് എന്ന് പറയാം. സനദ് നിവേദക ശൃംഖല, നിവേദക ശൃംഖല. ഇതിൽ കുറെ ആളുകൾ ഉണ്ടല്ലോ, അവരാണ് ആര്? ആ നിവേദക ശൃംഖലയിലെ റാവിമാർ, റിപ്പോർട്ടർമാർ, റിജാൽ, റിജാൽ. ഇനി ഞാൻ ഇവരെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയും. ആ പറയുന്ന കാര്യങ്ങളാണ് ഇൽമുർ റിജാൽ, റാവിമാരെ കുറിച്ചുള്ള, ആളുകളെ കുറിച്ചുള്ളതായ പഠനം, വിവരങ്ങൾ, വിവരങ്ങൾ. എന്നിട്ട് നമ്മൾ ഇനി എന്തെങ്കിലും വരും, ഹദീസിന്റെ ഉള്ളടക്കത്തിലേക്ക് വരും. അതാണ് എന്ത്, മത്തിൻ, മത്തിൻ, ഹദീസിന്റെ ഉള്ളടക്കം. എന്താണ് തിരുനബി പറഞ്ഞത്? മത്തിൻ ഇൻഷാല്ലാഹ് നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മൾ ആരെ കുറിച്ച് പഠിക്കാം, ആരെ കുറിച്ച് പഠിക്കാം, സനദിനെ കുറിച്ച് പഠിക്കാം. എന്താണ് സനദ്, അതിന്റെ പ്രത്യേകതകൾ എന്ത്, അതിനുള്ള വിഷയങ്ങൾ എന്ത്, എന്നിട്ട് മത്തിനിലേക്ക് വരാം. ഇമാം ബുഖാരി ആണിത് പറയുന്നത്. ആരാ ഇമാം ബുഖാരി? ആരെങ്കിലും ഇതിഹാസ കഥാപാത്രങ്ങളാ? വിഷ്ണു എന്നൊക്കെ പറയുന്ന പോലെ അല്ല. പിന്നെയോ? ജീവിച്ച മഹാരഥനായ ഒരു വ്യക്തിത്താണ്. ഇമാം ബുഖാരിയുടെ പേര് മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്നാണ്. അദ്ദേഹത്തിന്റെ വിളിപ്പേര് അബു അബ്ദില്ല എന്നാണ്. അദ്ദേഹം ജനിച്ചത് 194 ബുഖാറയിൽ. അദ്ദേഹം മരിക്കുന്നത് 256. അദ്ദേഹം ഒരു ചെറുപെരുന്നാൾ ദിവസം, ചെറുപെരുന്നാൾ രാവിലാണ് 256 അദ്ദേഹം സമർക്കന്തിൽ ഒരു ഗ്രാമത്തിൽ മരണപ്പെടുന്നത്. അദ്ദേഹം സഹീഹുൽ ബുഖാരി 600,000 ഹദീസുകളിൽ നിന്നാണ് സഹീഹുൽ ബുഖാരിക്ക് വേണ്ട ഹദീസുകളെ ക്രോഡീകരിക്കുന്നത്. 600,000 ഹദീസുകളിൽ നിന്ന് 7,397 ഹദീസുകളെ തെരഞ്ഞെടുത്ത്, 600,000 ഹദീസുകളിൽ നിന്ന് അത്ര 7,397 ഹദീസുകൾ, ആ ഹദീസുകളാണ് എവിടെയുള്ളത്? സഹീഹുൽ ബുഖാരിയിൽ ഉള്ളത്. ആവർത്തനത്തോടുകൂടി, ആവർത്തനമില്ലാതെ 2,602 ഹദീസുകൾ, ആവർത്തനമില്ലാതെ 2,602 ഹദീസുകൾ, അതാണ് സഹീഹുൽ ബുഖാരിയിലുള്ളത്. അതിന്റെ പേര് അൽ ജാമിഉ സഹീഹുൽ മുസ്നദ് എന്നുള്ളതാണ്. അവിടെയാണ് ഇമാം ബുഖാരി ഹദീസ് പറയുന്നത്. ഇപ്പൊ ഇമാം ബുഖാരിനെ കുറിച്ച് ധാരണ കിട്ടിയോ? സയ്യിദ് ഇമാം ബുഖാരി പറയാണ് ഹദ്ദസന, നമ്മോട് പറഞ്ഞു. ആരാ നമ്മോട് പറഞ്ഞത്? ആരാ പറഞ്ഞത്? ഖുതൈബ. ഖുതൈബ ആരാണ് ഈ ഖുതൈബ? ബുഖാരിന്റെ സ്ഥാപനം കിട്ടും, കാരണം ഇവിടുന്ന് മനസ്സിലാക്കി എളുപ്പം. അത് ഏത് പോലീസുകാരനും പറയുന്നറല്ലേ. നിങ്ങൾ പറയണം, ഞാൻ ഒരു മയക്കം പോകാൻ വേണ്ടിയിട്ടാണ് അതിനെ കുറിച്ച് എന്തെങ്കിലും തമാശ പറയുന്നത്. അതിന്റെ അർത്ഥം നിങ്ങൾ പ്രതികരിക്കേണ്ടെന്നല്ല. ഖുതൈബ പറഞ്ഞു എന്നാണ്. അപ്പൊ ഈ ഖുതൈബ ആരാണ്? ഖുതൈബ, ഖുതൈബ ഇബ്നു സഈദ് ഇബ്നു ജമീൽ ഇബ്നു ത്വരീഫ് അസ്സഖഫിയാണ്. അദ്ദേഹത്തിന്റെ വിളിപ്പേര് അബൂറജ എന്നാണ്. അദ്ദേഹം വിളി ചേർക്കപ്പെടുന്നത് ബലഹിലേക്കാണ്. ബലഹ് എന്ന് പറഞ്ഞ ഇറാഖിൽ ഒരു നാടുണ്ട്. അവിടെ ഒരു ഗ്രാമമുണ്ട്, ആ ഗ്രാമത്തിന്റെ പേര് ബൽഗാൻ എന്നാണ്. അപ്പൊ ബലഹ് ദേശത്തിലെ ബൽഗാനിലേക്ക് ചേർക്കപ്പെടുന്ന ഖുതൈബ ഇബ്നു സഈദ് ഇബ്നു ജമീൽ ഇബ്നു ത്വരീഫ് അസ്സഖഫിയാണ് ഈ ഖുതൈബ. ഈ ഖുതൈബ അദ്ദേഹത്തിന്റെ വിളിപ്പേര് അബൂറജ എന്നാണ്. അബൂറജ സഖഫി എന്ന് പറഞ്ഞാൽ എന്താ? സഖാഫിയ അല്ല, പിന്നെയോ? സഖഫി എന്നുള്ളത് ബനു സഖീഫ് ഗോത്രത്തിലേക്ക് ചേർത്തിട്ടാണ്. സഖീഫ് ഗോത്രം എവിടെ? സഖീഫ് ഗോത്രം തായിഫിലല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആട്ടിയ ആ സഖീഫ് ഗോത്രം അതാണ്. പിന്നെ അതിലേക്കാണ് ചേർക്കപ്പെടുന്നത് ഖുതൈബ ഇബ്നു സഈദ് അസ്സഖഫി. അദ്ദേഹം അബൂറജ എന്ന് വിളിക്കപ്പെടും. അപ്പൊ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം അബൂറജ അൽ ബലഹി അൽ ബഗ്ലാനി. കാരണം ബലഹിലേക്കും ബൽഗാൻ എന്ന ഗ്രാമത്തിലേക്കും അദ്ദേഹം ചേർക്കപ്പെടുന്നുണ്ട്. ഇദ്ദേഹം 240 മരണപ്പെടുന്നത്. ഹിജറയുടെ 240 ഹിജറയുടെ 240 മരണപ്പെടുന്നത്. അപ്പോ ഹദ്ദസന ഖുതൈബത്തു, ഖുതൈബ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാളല്ല അത്, പിന്നെയോ? ആ അതിലറിയപ്പെട്ട ചരിത്ര പുരുഷനാണ്. അദ്ദേഹത്തിനൊരു മേൽവിലാസുണ്ട്. അദ്ദേഹം ചേർക്കപ്പെടുന്ന ഒരു ഗ്രാമമുണ്ട്. അദ്ദേഹം ഖുതൈബ എന്നുള്ള അദ്ദേഹത്തിന്റെ പേരാണ്. സഈദ് എന്നുള്ളത് വലിയ വാപ്പാന്റെ പേരാണ്. ജമീൽ എന്നത് വലിയപ്പാന്റെ പേരാണ്. ത്വരീഫ് എന്നുള്ളത് പ്രപിതാവിന്റെ പേരാണ്. ബനു സഖീഫ് ഗോത്രക്കാരനാണ്. അദ്ദേഹം പിൽക്കാലത്ത് ഇറങ്ങിപ്പാർത്തത് ബലഹ് ദേശത്താണ്. അവിടെ ബൽഗാൻ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. മനസ്സിലായോ? അദ്ദേഹത്തെ കുറിച്ച് പണ്ഡിതന്മാര് പറഞ്ഞത്, ഇമാം ഇബ്നു ഹജർ റഹിമഹുള്ള പറഞ്ഞത് സിഖത്തുൻ സബുത്ത് എന്നാണ്. സിഖത്തുൻ സബുത്ത് എന്ന് പറഞ്ഞാൽ തീർത്തും വിശ്വാസ്യനായ റാവി എന്നാണ്. അദ്ദേഹം എന്തല്ല? ആ അദ്ദേഹം മോശക്കാരനല്ല, ധർമ്മനഷ്ട കുറഞ്ഞ ആളല്ല, കളവ് പറയുന്ന ആളല്ല, പിന്നെയോ? ധർമ്മനിഷ്ഠയുള്ള വിശ്വസ്തനായ റാവി എന്നാണ് ആരെ കുറിച്ച് പറഞ്ഞത്? ഖുതൈബയെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ അയാളെ കുറിച്ച് ധാരണ കിട്ടിയ ഇതാണ് റാവിയെ കുറിച്ചുള്ള പഠനം. റാവിയെ കുറിച്ചുള്ള പഠനം ഒരു റാവിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ ഈ കാര്യം മനസ്സിലാക്കി. ഓക്കെ, ഇനി അടുത്ത ആളാരാണ്? ഖുതൈബക്കാരാ പറഞ്ഞു കൊടുത്തത്? ഹദ്ദസന ഇസ്മായിൽ ഇബ്നു ജാഫർ. ഇസ്മായിൽ ഇബ്നു ജാഫർ എന്നോട് പറഞ്ഞു എന്നാണ് ഇമാം ഖുതൈബ പറയുന്നത്. അപ്പൊ ആരാ ഈ ഇമാം ഇസ്മായിൽ ഇബ്നു ജാഫർ എന്ന് നമ്മൾ അന്വേഷിക്കണ്ടേ? അപ്പൊ ഇസ്മായിൽ ഇബ്നു ജാഫറിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അത് ഇസ്മായിൽ ഇബ്നു ജാഫർ ഇബ്നു അബി കസീർ എന്ന വ്യക്തിയാണ്. അദ്ദേഹം അൽ മദനിയാണ്, മദീനയിൽ പാർത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വിളിപ്പേര് അബു ഇസ്ഹാഖ് എന്നാണ്. അബു ഇസ്ഹാഖ്. അപ്പൊ അബു ഇസ്ഹാഖ് എന്ന പേരിൽ വിളിപ്പേരുള്ള മദനിയായ അബു ഇസ്ഹാഖുൽ മദനിയായ ഇസ്മായിൽ ഇബ്നു ജാഫർ ഇബ്നു അബി കസീറാണ് ഈ വ്യക്തി. അദ്ദേഹം ഹിജ്റയുടെ 180 മരണപ്പെടുന്നത്. 180 അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പൊ ഖുതൈബയെ പോലെ തന്നെ നല്ലൊരു മേൽവിലാസം അഡ്രസ്സുള്ള വ്യക്തിയാണ് ആര്? ഇസ്മായിൽ ഇബ്നു ജാഫർ. ഇബ്നു ഹജർ റഹിമഹുള്ള പറഞ്ഞു ഇദ്ദേഹവും സിഖത്തുൻ സബത്താണ്. എന്താ സിഖത്തുൻ സബത്ത് എന്ന് പറഞ്ഞ? വിശ്വസ്തനായ റാവിയാണ്. ചിലർക്കാരനല്ല, പിന്നെയോ? ആ ഹദീസ്, അയാൾ ഒരു ഹദീസ് പറഞ്ഞാൽ അയാൾ നീതിമാനാണ്, നീതി നിഷ്ഠമായ ജീവിതം നയിച്ച ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ മേൽവിലാസം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലായോ? ഇതിനാണ് റാവിമാരെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത്. ഇസ്മായിൽ ഇബ്നു ജാഫർ ആരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അൻ ഉത്ബ ഇബ്നു മുസ്ലിം, ഉത്ബ ഇബ്നു മുസ്ലിമിൽ നിന്നാണ്. ആരാണ് ഉത്ബ ഇബ്നു മുസ്ലിം? ഉത്ബ ഇബ്നു മുസ്ലിം അതിനെ കുറിച്ച് സനദ് തന്നെ ഉണ്ട്, മൗല ബനു തൈം, ബനു തൈമിന്റെ മൗലയാണെന്നാണ്. ബനു തൈമിനെ കേട്ടിട്ടുണ്ടോ? ബനു തൈം ഒരു അറേബ്യൻ ഗോത്രമാണ്. ആ അറേബ്യൻ ഗോത്രം ചേർക്കപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യപ്പന്മാരിലേക്കാണ്. ബനു തൈം ഇബ്നു ലുഐയാണ്, ലുഐ കേട്ടാണ്. റസൂലുള്ളാന്റെ വാപ്പാരെ പേരാണ് പറഞ്ഞു നോക്കാണി, അബൂഹു അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദുമനാഫ്, ഖുസൈയ്, കിലാബ്, മുറത്ത്, കഅബ്, ലുഐ. ഈ ലുഐയിലേക്കാണ് ആര് ചേർക്കപ്പെടുന്നത്? ബനു തൈം ചേർക്കപ്പെടുന്നത്, ബനു തൈം ചേർക്കപ്പെടുന്നത്. അപ്പോ ബനു തൈം ഏത് ഗോത്രത്തിൽപ്പെട്ടതാ? ഏത് ഗോത്രത്തിൽപ്പെട്ടതാ? ഖുറൈശി ഗോത്രത്തിന്റെ ഉപഗോത്രമാണ്. ഈ ബനു തൈം ഗോത്രക്കാരനാണ് ഒന്നാം ഖലീഫ. ആരാ ഈ ഒന്നാം ഖലീഫ? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ തൈമിയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹാരാണ് തൈമിയത്താണ്. തൈമിയത്ത് എന്താ? ആ ബനു തൈമിയിലേക്ക് ചേർക്കപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ അത്തൈമിയ എന്ന് പറയുന്നത്, അബൂബക്കർ അത്തൈമി എന്ന് പറയുന്നത്. ഖുറൈശികളിലെ ഒരു ഉപഗോത്രം. അപ്പൊ അതിലേക്കാണ് ഈ ബനു തൈം ഗോത്രത്തിന്റെ മൗലയാണ്, അവർ മോചിപ്പിച്ച അടിമയാണ് ആര്? ഉത്ബ ഇബ്നു മുസ്ലിം. പറഞ്ഞത് മനസ്സിലാണ്ട? അതുകൊണ്ടാണ് മൗല ബനു തൈം, ബനു തൈമയുടെ അടിമ മോചനം നൽകപ്പെട്ട അടിമയായ ഉത്ബ ഇബ്നു മുസ്ലിം പറഞ്ഞു എന്നാണ്. ഈ ഉത്ബ ഇബ്നു മുസ്ലിം അദ്ദേഹത്തിന്റെ വിളിപ്പേര് ഇബ്നു അബി ഉത്ബ എന്നാണ്. ഇബ്നു അബി ഉത്ബ, അദ്ദേഹം മദനിയാണ്, മദനിയാണ്. അപ്പൊ ഉത്ബത്തിബ്നു മുസ്ലിം മദീനയിൽ പാർത്ത വ്യക്തിയാണ്. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്, മദനി അറിയുന്നത്. ഇന്ന് മദീനത്തിൽ ഒരു പഠിച്ചു വെക്കും മദനി അറി, അബ്ദുറൌഫ് മദനി എന്നാണ് പുളിക്കളി പഠിച്ചിരുന്നതാണ് അല്ലേ. ഇയാള് മദനി അറിയുമ്പോ എന്താ? പുളിക്കളി പഠിച്ചിരുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പഠിച്ചിരുന്ന, അല്ല മദീനയിൽ പാർത്ത എന്ന അർത്ഥത്തിലാണ്. അതേപോലെ ഇസ്മായിൽ ഇബ്നു ജാഫറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അദ്ദേഹം ആരാണ്? അബു ഇസ്ഹാഖ് അൽ മദനിയാണ് എന്ന് പറഞ്ഞാൽ മദീനത്തിൽ ഒലുമിൽ നിന്ന് ബിരുദം നേടിയെന്നല്ല അതിന്റെ അർത്ഥം, മദീനയിൽ പാർത്ത വ്യക്തിത്വം എന്നുള്ളതാണ്. ഉത്ബ ഇബ്നു മുസ്ലിം അദ്ദേഹം ഹിജ്റയുടെ 140 മരണപ്പെടുന്നത്. 140. അപ്പൊ അദ്ദേഹത്തിന്റെ വിളിപ്പേര് ഉത്ബ ഇബ്നു മുസ്ലിം ഇബ്നു അബി ഉത്ബയാണ്. ഇബ്നു അബി ഉത്ബയാണ്, അദ്ദേഹം അൽ മദനിയാണ്. ഉത്ബ ഇബ്നു മുസ്ലിം ആരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അൻ ഉബൈദ് ബിൻ ഹുനൈൻ, ഉബൈദ് ബിൻ ഹുനൈനിൽ നിന്നാണ്. ഉബൈദ് ബിൻ ഹുനൈൻ ആരാ? ഉബൈദ് ബിൻ ഹുനൈൻ അദ്ദേഹം താബിഈയാണ്. താബിഈ എന്ന് പറഞ്ഞാൽ ആരാ? സഹാബിയിൽ നിന്ന് സ്വീകരിച്ചാൽ, സഹാബിയെ കണ്ടാൽ. ഇവിടെ ആരാ സഹാബി? അബൂഹുറൈറയാണ്. അബൂഹുറൈറയിൽ നിന്ന് ആരാ റിപ്പോർട്ട് ചെയ്യുന്നത്? ഉബൈദ് ബിൻ ഹുനൈൻ ആണ്. അപ്പൊ അദ്ദേഹം താബിഈയാണ് അല്ലേ? താബിഈയാണ്. ഉബൈദ് ബിൻ ഹുനൈനെ കുറിച്ച് ഇവിടെ സനദ് തന്നെ ഉണ്ട്. ആരാണ് അദ്ദേഹം? മൗല ബനു സുറൈഖ്, ബനു സുറൈഖിന്റെ മൗലയാണ്. ബനു സുറൈഖിന്റെ മൗലാർന്ന് എന്താർത്ഥം? ബനു സുറൈഖ് ഗോത്രം മോചിപ്പിച്ച അടിമ എന്നാണ്. അപ്പൊ ആരെ ഈ ബനു സുറൈഖ്? ബനു തൈമ നമ്മൾ മനസ്സിലാക്കി, ഖുറൈശികളിലെ ഒരു ഉപഗോത്രമാണ്. ബനു സുറൈഖാരാണ്. ബനു സുറൈഖ് എന്ന് പറഞ്ഞാൽ അവര് മദീനയിലൊരു ഗോത്രമാണ്, മദീനയിലൊരു ഗോത്രമാണ്. ഖസ്റജനെ അറിയോ? ഖസ്റജ് ആരാ? ഖസ്റജ് ആ മദീനയിൽ രണ്ട് ഗോത്രം ഉണ്ടായിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വന്നപ്പോ. ഒന്ന് ഔസും മറ്റൊന്ന് ഖസ്റജും. ഔസ് ഖസ്റജ് ഗോത്രം അവർ കഹ്താനികളാണ്. കഹ്താനികളുടെ തറവാട് യമനിലാണ്. യമനിലെ സദ്ദ് മഅരിബ് തകർന്നതുമായി ബന്ധപ്പെട്ട് യമനികൾ എന്ത് ചെയ്ത്? കഹ്താനികൾ നാടുവിട്ട്, നാടുവിട്ട്. അങ്ങനെ നാടുവിട്ടപ്പോ ഔസ് ഖസ്റജ് ഗോത്രം വന്ന് പാർത്തത് എവിടെയാണ്? മദീനയിലാണ്. അന്ന് മദീനയ്ക്ക് യസ്രിബ് എന്നാണ് പേര്. അപ്പൊ ഔസ് ഖസ്റജ് ഗോത്രം അങ്ങനെയാണ് മദീനയിലെത്തുന്നത്. ഈ ഖസ്റജുകള് പല ഗോത്രങ്ങളായി തിരിഞ്ഞിട്ടുണ്ട്, പല ഗോത്രങ്ങളായി. അതിലൊരു ഗോത്രമാണ് ബനു ജഷം. ബനു ജഷം, ഈ ബനു ജഷം ഗോത്രത്തിന് ഉപഗോത്രങ്ങളുണ്ട്. ആ ഉപഗോത്രങ്ങൾ മൂന്നാണ്. ഒന്ന് ബനു വിദാ, രണ്ട് ബനു ബയാവ, രണ്ട് ബനു സുറൈഖ്, മൂന്ന് ബനു സലമ, ബനു സലമ, ബനു സലമനെ കേട്ടിട്ടുണ്ടാവും. കാരണം ബനു സലമ പാർക്കുന്നത് ഇന്ന് മദീനത്ത് പോയിട്ടുണ്ടെങ്കിൽ കിബ്ലത്തൈൻ പള്ളി ഉണ്ടല്ലോ, കിബ്ലത്തൈൻ പള്ളി, ആ കിബ്ലത്തൈൻ പള്ളിയുടെ ഭാഗം ബനു സലമ ഗോത്രക്കാർ പാർത്തിയിരുന്ന സ്ഥലമാണ്. എന്നാൽ ബനു സുറൈഖും ബനു ബയാബയും അവർ കുബാ പള്ളി നിൽക്കുന്നുണ്ടല്ലോ ആ ഭാഗത്താണ് പാർത്തിയിരുന്നത്. വാദി സാലിം എന്ന പേരിൽ അറിയപ്പെടുന്ന ബനു സാലിം ഗോത്രം പാർത്തിയിരുന്ന ഇടമായിരുന്നു ബനു സുറൈഖിന്റെയും ബനു ബയാബയുടെയും സ്ഥലം. അപ്പൊ മദീനയിൽ ഒരു ഗോത്രമാണ് ആര്, ബനു സുറൈഖ്. അത് ഹസ്രജിന്റെ ഒരു ഉപഗോത്രമാണ്, ഹസ്രജിന്റെ ഒരു ഉപഗോത്രമാണ്. ഈ ബനു സുറൈഖ് ഗോത്രത്തിന്റെ മൗലയാണ് ആര്, ഉബൈദുബിനു ഹുനൈൻ. ഉബൈദുബിനു ഹുനൈൻ, അദ്ദേഹത്തിന്റെ വിളിപ്പേര് അബു അബ്ദില്ല എന്നാണ്. ഉബൈദുബിനു ഹുനൈന്റെ വിളിപ്പേര് എന്താണ്? അബു അബ്ദില്ല. അദ്ദേഹവും മദനിയാണ്, അദ്ദേഹവും മദനിയാണ്. അപ്പൊ ഈ സനദിൽ എത്ര മദനിമാരുണ്ട്, എത്ര ഉണ്ട് പറയ്? മൂന്ന് പേര്, ഇസ്മായിൽ ഇബ്നു ജഅഫറും ഉത്ബ ഇബ്നു മുസ്ലിമും ഉബൈദ് ഇബ്നു ഹുനൈനും ആരാണ്? മദനികളാണ്. അത് ഈ സനദിന്റെ ഒരു പ്രത്യേകതയാണ്. സനദിനെ കുറിച്ച് പറയുമ്പോൾ സനദിന്റെ പ്രത്യേകതകൾ പറയും. അതിൽ പെട്ടതാണ് എന്ത്? മൂന്ന് മദനികൾ ഈ സനദിലുണ്ട്. ഈ സനദിൽ പറയപ്പെട്ട ആളുകൾക്കൊക്കെ എന്തുണ്ട്? വിളിപ്പേരുണ്ട്. അബു ഇസ്ഹാഖ്, അതേപോലെ തന്നെ അബു അബ്ദില്ല, അതേപോലെ ഇബ്നു അബി ദുബൈ, ഇബ്നു അബി ഉത്ബ തുടങ്ങിയ വിളിപ്പേരുള്ളവരാണ് ഇവര്. ഉബൈദ് ഇബ്നു ഹുനൈൻ മരണപ്പെടുന്നത് 104 ഹിജ്റയുടെ 104 മരണപ്പെടുന്നത്. ഉത്ബ ഇബ്നു മുസ്ലിമിനെ കുറിച്ച് ഇബ്നു ഹജർ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് സിഖാത്തിൽപ്പെട്ടവനാണ്, വിശ്വസ്തനായ റാവിയാണ്. അതേപോലെ ഉബൈദ് ഇബ്നു ഹുനൈൻ താബിഈ, അദ്ദേഹവും സിഖത്താണ്, വിശ്വസ്തനായ റാവിയാണ്, വിശ്വസ്തനായ റാവിയാണ്. ഉബൈദ് ഇബ്നു ഹുനൈൻ ആരിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അബു ഹുറൈറയിൽ നിന്ന്. അബു ഹുറൈറ ആരാ? സഹാബിയാണ്. അദ്ദേഹം അബു ഹുറൈറയാണ്, അത് വിളിപ്പേരാണ്. ഹുറൈറ എന്ന എന്താർത്ഥം? പൂച്ചല്ല, പൂച്ചക്കുട്ടിയാണ്, കൊച്ചു പൂച്ച, തസ്ഖീറാണ്, പൂച്ചക്കുട്ടിയാണ്. അപ്പൊ അബു ഹുറൈറ എന്നാൽ എന്താ? പൂച്ചക്കുട്ടിന്റെ വാപ്പാന്നാണ്. അത് പറയാൻ കാരണം എന്താ? ഈ അബൂ ഹുറൈറന്റെ ഈ കുപ്പായ ഉണ്ടല്ലോ, അതിന്റെ കെമ്മ എന്ന് പറയും, അതിങ്ങനെ വലിപ്പുള്ള സുഡാനികളൊക്കെ തോപ്പണ്ടില്ലേ, അതേപോലെ വലിയ ഉദ്ദേശം മൂപ്പര് പൂച്ചക്കുട്ടിനെ കൊണ്ടെടുക്കായിരുന്നു എന്നാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് ആ വിളിപ്പേര് കിട്ടിയത്, അബൂ ഹുറൈറ എന്നുള്ളത്. അലാക്കുൽ അബൂ ഹിർ എന്നും ഒക്കെ പറയുന്ന കേൾക്കാം. ഏതായാലും ഈ അബൂ ഹുറൈറ അദ്ദേഹത്തിന്റെ പേര് അതല്ല, അദ്ദേഹത്തിന്റെ പേര് അത് പിന്നെ ചരിത്രത്തിൽ വ്യത്യസ്ത പേരുകളിൽ കാണാൻ സാധിക്കും. ഉഖുബത്ത് ബിൻ ആമിർ, അദ്ദേഹത്തിന്റെ പേര് അബ്ദുറഹ്മാൻ ഇബിന് സഹർ എന്നുള്ളതാണ് പ്രസിദ്ധം. അബ്ദുറഹ്മാൻ ഇബിനു സഹർ, ഉസ്മാൻ ആണ്, അല്ലെങ്കിൽ വേറെ കുറെ പേരുകൾ അദ്ദേഹത്തിന്റേതായിട്ട് പറയപ്പെട്ടുണ്ട്. പക്ഷേ എങ്കിലും പ്രസിദ്ധമായ പേര് അബ്ദുറഹ്മാൻ ഇബിന് സഹർ എന്നുള്ളതാണ്. ഇദ്ദേഹം ബനു ദൌസ് ഗോത്രക്കാരനാണ്. ബനു ദൌസ് എന്ന യമനിലെ അറിയപ്പെട്ട ഗോത്രമാണ് അബൂ ഹുറൈറയുടെ ഗോത്രം. അതുകൊണ്ട് തന്നെ അദ്ദേഹം അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ഇബിന് സഹർ അദ്ദൂസിയാണ്. അദ്ദേഹം അദ്ദൂസിയാണ്, ബനു ദൌസ് ഗോത്രക്കാരനായത് കാരണത്താൽ. അദ്ദേഹം മരണപ്പെടുന്നത് ഹിജ്റയുടെ ആരെ പറയാ 58 ഹിജ്റയുടെ 58 അദ്ദേഹം മരിക്കുന്നത്, ഹിജ്റയുടെ 58. അപ്പൊ അബൂ ഹുറൈറിനെ കുറിച്ച് നമുക്ക് കുറച്ച് കിട്ടി ചരിത്രം. അബൂ ഹുറൈറ സഹാബിയാണ്, കുറെ വിശദമായിട്ടുള്ളതാണ്, പക്ഷെ നമ്മൾ പ്രധാനപ്പെട്ട് പറയാം. അപ്പൊ ഇവിടെ നമ്മളിപ്പോ സനദ് മനസ്സിലാക്കി, ഈ ഹദീസിന്റെ സനദ് മനസ്സിലാക്കി. ആ സനദിൽ ആരുണ്ട്? റിജാലുകളുണ്ട്, റാവിമാരുണ്ട്. ആ റാവിമാരെ കുറിച്ചുള്ള ചിത്രം നമുക്ക് കിട്ടി, പേര്, നാട്, അവര് മരിച്ച വർഷം, അവർ ചേർക്കപ്പെടുന്ന നാട്, അവര് വന്നിറങ്ങി പാർത്ത നാട്, അതേപോലെ തന്നെ അവരുടെ വിളിപ്പേര്, ഇതൊക്കെ കിട്ടി. നിങ്ങളെന്താ വേറെ ക്ലാസ് എടുക്കണ്ട? അങ്ങനെയാണെങ്കിൽ വല്ല വിവരം ഇവിടെ ഇല്ലാത്ത നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമ്മളോട് പറയണം. അപ്പൊ നമുക്കും ഒരു ഉപകാരമായല്ലോ. നിങ്ങൾക്ക് നമുക്ക് അറിയാത്തൊരു വിവരതിലുള്ള നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഒരു ഏറ്റ കച്ചവടാവും. ലാ യജൂസുൽ ബൈഉ അലാ ബൈഅഹി അല്ലെ? ഒരാൾ ബിസിനസ് നടത്തുമ്പോ അതിന്റെ മറികടന്നൊരു ബിസിനസ് പാടില്ല. അപ്പോ നമ്മളും കൂടി പങ്കെടുത്തേക്ക്. ജസാകല്ലാഹ് ഖൈർ. അപ്പൊ നമ്മളിവിടെ സനദ് പഠിച്ച്, ഇതാണ് സനദ്, ആ സനദിനെ കുറിച്ചുള്ളതായ വിവരം. ഇനി പണ്ഡിതന്മാർ ഇത് പറയുമ്പോ ഒരു വിഷയം കൂടി ഇതിൽ പറയും. റാവിമാർക്ക് ചില തബക്കാത്തുകളുണ്ട്. തബക്കാത്തുകൾ, തബക്ക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംഘം വിദ്യാർത്ഥികൾ ഒരധ്യാപകനിൽ നിന്ന് ഹദീസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു തബക്കയാണ്. ഒരു സംഘം ശിഷ്യന്മാർ നമ്മളൊന്നായിട്ട് ഒരു സംഘം ശിഷ്യന്മാർ. നമ്മളൊരു ഉസ്താദിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു തബക്കയാണ്. താഴത്തെ നിലയിൽ പിന്നീട് ഒരു കുട്ടി വന്ന്, അവരൊന്നായിട്ട് എന്ത് ചെയ്ത് ശിഷ്യന്മാരായിട്ട് വേറെ ഷെയ്ഖിൽ നിന്ന് പഠിച്ചു, അവരൊരു തബക്കയാണ്. അങ്ങനെ തബക്കകൾ കുറെയുണ്ട്, കുറെ തബക്കകളുണ്ട്. അപ്പോ ഈ റാവിമാരെ കുറിച്ച് പഠനം നടത്തുന്ന പണ്ഡിതന്മാർ പറയും ഇവരുടെ തബക്ക. അപ്പൊ ഖുതൈബ ഇബ്നു സഈദിനെ കുറിച്ച് പറഞ്ഞു ഇയാൾ പത്താൻ തബക്കക്കാരനാണ്, പത്താൻ തബക്കയിലുള്ള വ്യക്തിയാണ്. അപ്പൊ ഖുതൈബ കുറെ പേരുണ്ടാവും, അതിലേതേക്കും വേദാറാണ്ട, പത്താം തബക്കയിലുള്ള ഖുതൈബയാണിത്. ഇസ്മായിൽ ഇബ്നു ജാഫർ എട്ടാം തബക്കക്കാരനാണ്. ഉത്ബ ഇബ്നു മുസ്ലിം ആറാം തബക്കക്കാരനാണ്. ഉബൈദ് ഇബ്നു ഹുനൈൻ മൂന്നാം തബക്കയിലുള്ള ആളാണ്. ഇതും റാവിമാരുടെ കുറിച്ചുള്ള പഠനത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്. അബൂ ഹുറൈറ സഹാബിയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്ത് ഈ സനദ് കിട്ടി, അതിനെ കുറിച്ചുള്ള ഒരു പഠനവും കിട്ടി. ഇതാണ് ഇൽമുർ റിജാൽ. ഇൽമുർ റിജാൽ എന്ന് പറഞ്ഞാൽ റാവിമാരെ കുറിച്ചുള്ള പഠന വിജ്ഞാനം, അതിലെ ശാസ്ത്രം. ഈ സനദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ് ആ സനദിലുള്ള റാവിമാരൊക്കെ ആരാണ് വിശ്വസ്തരാണ്, എല്ലാവരും വിശ്വസ്തരാണ്. അപ്പൊ ഈ സനദിലൂടെ വന്ന ഹദീസ് എന്താണ്? സഹീഹാണ്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി ഇത് ഇവിടെ കൊടുത്തത്, സഹീഹുൽ ബുഖാരിയിൽ കൊടുത്തത്. ഇതാണ് സനദ്. ഇനി നമ്മൾ എന്താ പഠിക്കേണ്ടത്? മത്തിനാണ്. മത്തിൻ ഈച്ചയെ വെള്ളത്തിൽ മുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹദീസാണ്. അതാണ് ഇതിന്റെ ഉള്ളടക്കം. ഹദീസ് റസൂലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി ഇത് പറഞ്ഞിട്ട് അർത്ഥം വെക്കാം. ഇമാം ബുഖാരി പറഞ്ഞു ഹദ്ദസന ഖുതൈബ, നിങ്ങൾ പറയും എന്താ അർത്ഥം? നമ്മോട് ഖുതൈബ പറഞ്ഞു, നമ്മോട് എന്നാ ഇമാം ബുഖാരിയോട് ഖുതൈബ പറഞ്ഞു. ഹദ്ദസന ഇസ്മായിൽ ഇബ്നു ജാഫർ, നമ്മോട് ഇസ്മായിൽ ഇബ്നു ജാഫർ പറഞ്ഞു, നമ്മോട് എന്നാ ഖുതൈബയോട് പറഞ്ഞു. അൻ ഉത്ബത്ത് ഇബ്നു മുസ്ലിം മൗല ബനു തൈം, ബനു തൈമിന്റെ മൗലയായ ഉത്ബത്ത് ഇബ്നു മുസ്ലിമിൽ നിന്ന് നിവേദനം. അൻ ഉബൈദ് ഇബ്നു ഹുനൈൻ മൗല ബനി സുറൈഖ്, ബനു സുറൈഖിന്റെ മൗലയായ ഉബൈദ് ഇബ്നു ഹുനൈനിൽ നിന്ന് നിവേദനം. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഉബൈദ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, തീർച്ചയായും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്ത് പറഞ്ഞു? അതാണ് ഞാൻ പറയുന്നത്. ഇദാ വഖഅ സുബാബു ഫീ ഇനാഇ അഹദീകും, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ വഖഅ സുബാബു, ഈച്ച വീണാൽ, ഫീ ഇനാഇ അഹദീകും, നിങ്ങളിൽ ഒരാളുടെ പാത്രത്തിൽ, കാലിപാത്രത്തിൽ വീണാൽ എന്നല്ല, പിന്നെയോ വെള്ളപാത്രത്തിലാണ്, കാരണം ചില റിപ്പോർട്ടുകളിൽ ഫി ഷറാബി അഹദിക്കും, കുടിക്കുന്ന വെള്ളത്തിൽ വീണാൽ എന്നുണ്ട്. അപ്പൊ വെള്ളപാത്രത്തിൽ വീണാൽ ഫല്യഗ്മിസുഹു കുല്ലഹു, ആ ഈച്ചയെ അവൻ അതിൽ മുഴുവനായി മുക്കട്ടെ. സുമ്മലി എത്രാഹു, എന്നിട്ട് ഈച്ചയെ അവൻ എടുത്തിടട്ടെ. ഫഇന്ന ഫി അഹദി ജനാഹൈഹി ശിഫാഅൻ, കാരണം ഈച്ചയുടെ രണ്ടിലൊരു ചിറകിൽ രോഗശമനമുണ്ട്. വഫിൽ ആഖിരി ദാഅൻ, മറ്റേതിൽ രോഗവുമുണ്ട് എന്നാണ്, രോഗവും ഉണ്ട്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ ഈ ഹദീസ് അതിനെക്കുറിച്ചുള്ള മത്തിനാണ് നമ്മൾ കേട്ടത്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഒരാളെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ആരാണ്? ഇമാം ബുഖാരിയാണ്. ഇമാം ബുഖാരി മാത്ര ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് അല്ല, പിന്നെയോ 25 മുഹദ്ദിസുകൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 25 മുഹദ്ദിസുകൾ, ഒരു ഹദീസ് പണ്ഡിതനല്ല, രണ്ടാളല്ല, മൂന്നാളല്ല, പിന്നെ 25 മുഹദ്ദിസീങ്ങൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട്. ഇമാം ബുഖാരി അതിൽ പ്രബലനാണ്. പിന്നെ ഇമാം അബൂദാവൂദ്, ഇമാം നസായി, ഇമാം ഇബ്നു മാജ, ഇമാം ഇബ്നു മാജ ഇവർ റിപ്പോർട്ട് ചെയ്തു. ഇമാം മുസ്ലിമും തുർമുദ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അബൂദാവൂദ്, നസായി, ഇബ്നു മാജ ഇവരിത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബുഖാരിയെ തുടർന്ന്. അതേപോലെ വേറെയും ഹദീസിന്റെ അയ്മത്തുകൾ, ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്തു, ബൈഹഖ് റിപ്പോർട്ട് ചെയ്തു, ഇബ്നുൽ ജാറൂദ് റിപ്പോർട്ട് ചെയ്തു, ഉബൈദ് ബിനു അബൂ ഉബൈദ് റിപ്പോർട്ട് ചെയ്തു, അതേപോലെ തന്നെ പിന്നെ ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്തു, ഇബ്നു ഖുസൈമ റിപ്പോർട്ട് ചെയ്തു, ഇബ്നു സുന്നി റിപ്പോർട്ട് ചെയ്തു. ഇങ്ങനെ കുറെ ഹദീസ് പണ്ഡിതന്മാർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരാളെ രണ്ടാളുകല, അവരുടെ എണ്ണം 25. അപ്പൊ 25 ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഏത് ഹദീസ് വന്നിട്ടുണ്ട്? ഈ ഹദീസ് വന്നിട്ടുണ്ട്. അപ്പോ ഇമാം ബുഖാരിക്ക് മാത്രം ഉണ്ണു കിട്ടിയോ? നല്ലത്. പിന്നെയോ ഇമാം ബുഖാരിയെ പോലെ തന്നെ ഹദീസ് പണ്ഡിതന്മാരായ 25 പേർക്ക് ഈ ഹദീസ് അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബസാറൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹദീസ്. അബൂ ഹുറൈറ ആണ് ഇത് റസൂലുള്ളാഹി നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അബൂ ഹുറൈറയെ പോലെ തന്നെ മറ്റു സഹാബികളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അബൂ ഹുറൈറിന്റെ മാത്രമല്ല, അബൂ സയ്യിദിനിൽ ഖുദ്രി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അനസ് ബിനു മാലിക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അലി ബിനു അബി താലിബ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസ് എത്ര സഹാബികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? 4 പേർ. ആരൊക്കെ? അലി, അബൂ സയ്യിദ് അൽ ഖുദ്രി, പിന്നെ അനസ് ബിനു മാലിക്, അബൂ ഹുറൈറ. അപ്പൊ അബൂ ഹുറൈറിന്റെ മാത്രം ഹദീസ് അല്ല, പിന്നെയോ ഇത് 4 സഹാബികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബൂ ഹുറൈറയിൽ നിന്ന് ആരാ റിപ്പോർട്ട് ചെയ്തത്? താബിഈയാണ്. ആരാ ഈ താബിഈ? ഉബൈദ് ബിനു ഹുനൈനാണ് അല്ലെ? ഉബൈദ് ബിനു ഹുനൈനാണ്. അതേപോലെ അബൂ ഹുറൈറയിൽ നിന്ന് വേറെയും താബിഈങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അബൂ ഹുറൈറയിൽ നിന്ന് വേറെയും താബിഈങ്ങൾ ആരാണ്? അബൂ ഹുറൈറയിൽ നിന്ന് ഉബൈദ് ബിനു ഹുനൈൻ റിപ്പോർട്ട് ചെയ്തു. അതേപോലെ തന്നെ മുഹമ്മദ് ബിനു സീരീൻ റിപ്പോർട്ട് ചെയ്തു. മുഹമ്മദ് ബിനു സീരീൻ. ഇതേപോലെ അബൂ ഹുറൈറയിൽ നിന്ന് സഈദ് ബിനു അബി സഈദുൽ മഖ്ബൂരി റിപ്പോർട്ട് ചെയ്തു. ഇവരൊക്കെ താബിഈങ്ങളാണ്. അതേപോലെ സുമാമ ഇബ്നു അബ്ദില്ല ഇബ്നു അനസ് ഇബ്നു മാലിക് റിപ്പോർട്ട് ചെയ്തു. സുമാമ ഇബ്നു അബ്ദില്ല ഇബ്നു അനസ് ഇബ്നു മാലിക് സാബിഈ പണ്ഡിതനാണ്. ഇതേപോലെ അബൂ ഹുറൈറയിൽ നിന്ന് അബൂ സാലിഹു സക്വാൻ അല്ലെങ്കിൽ അബൂ സാലിഹു സക്വാൻ റിപ്പോർട്ട് ചെയ്തു. അപ്പൊ അബൂ ഹുറൈറയിൽ നിന്ന് ഒരു താബിഈ മാത്രമല്ല ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, പിന്നെയോ അബൂ ഹുറൈറയിൽ നിന്ന് 5 താബിഈങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസ് ഒരു ചെറിയൊരു ഹദീസാ, ചെറിയൊരു ഹദീസും ചെറിയൊരു വിഷയമല്ല, പിന്നെയോ ഇത് 4 സഹാബികൾ റിപ്പോർട്ട് ചെയ്ത, ഒരു സഹാബിയിൽ നിന്ന് തന്നെ 4 താബിഈങ്ങൾ റിപ്പോർട്ട് ചെയ്ത നിരവധി ശൃംഖലയിൽ അബൂ ഹുറൈറയിൽ നിന്ന് പിന്നെ 38 തരീഖിലൂടെ വിവിധ റിവായത്തുകളിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഹദീസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അബൂ ഹുറൈറയിൽ നിന്ന് മാത്രം, അബൂ സയ്യിദിൽ നിന്ന് വേറെ, അലിയാരിൽ നിന്ന് വേറെ, അനസിൽ നിന്ന് വേറെ, അതൊക്കെ വേറെ. അപ്പോ ഇത് ലോകത്ത് അയിമ്മത്തുകളുടെ ശ്രദ്ധയിൽപ്പെട്ട ഇസ്ലാമിക ലോകത്തെ പണ്ഡിത ലോകം ഒരു വലിയ വിഭാഗം അവരുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ്. അവരുടെയൊക്കെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള ഒരു ഹദീസാണ്. അത് ഈ ഹദീസിനുണ്ട്. ആ ഒരു പ്രത്യേകത ആർക്കുണ്ട്? ഈ ഹദീസിന് ഉണ്ട്. മനസ്സിലായോ? ഇനി അതിന്റെ മത്തിനിൽ ഉള്ളതെന്താ? മത്തിനിലുള്ളത് 3 മുഅ്ജിസത്തുകളാണ് അമാനുഷികതകളാണ്. കാരണം എന്താ? ഈച്ച വെള്ളത്തിൽ വീണാൽ അതിനും വെള്ളത്തിൽ മുഴുവൻ മുക്കാൻ പറഞ്ഞു, എന്നിട്ട് എടുത്തിടാൻ പറഞ്ഞു. കാരണം അതിന്റെ ഒരു ചിറകിൽ രോഗമുണ്ട്, മറ്റൊരു ചിറകിൽ ശിഫയുണ്ട് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രോഗം കണ്ടെത്തിയത് എങ്ങനെ? ഈച്ചന്റെ ചിറകിലുള്ളത്. ഇന്നത്തെ ആധുനിക സംവിധാനം ഉണ്ട് അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അള്ളാഹു വഹയിലൂടെ അറിയിച്ചു കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്താണത്. 2 ചിറകിലുണ്ട് എന്ന് പറയല്ല, പിന്നെയോ 1 ചിറകിലുണ്ട് എന്നാണ് പറഞ്ഞത്. അതെങ്ങനെ പറഞ്ഞത്? അത് വഹയിലൂടെ പറഞ്ഞത്. 2-ാമത്തെ മുഅ്ജിസത്താണ്. 3-ാമത്തേത് അത് മുക്കിയാൽ മുഴുവനായിട്ട് മുക്കാൻ പറഞ്ഞു. ചിറകുകൾ 2 മുങ്ങണ രീതിയിൽ, 1 ശമനമാണ്, 1 രോഗമാണെന്ന് പറഞ്ഞത്. അപ്പൊ മുഴുവൻ മുക്കിയിട്ടുണ്ട് എങ്കിൽ രോഗത്തെ, രോഗശമനം മറികടക്കും. ഇതെന്താ? ഇത് മുഅ്ജിസത്താണ്. അപ്പൊ ഈ ഹദീസ് 3 മുഅ്ജിസത്തുകളെ കൈകാര്യം ചെയ്യുന്നുണ്ട്. 3 മുഅ്ജിസത്തുകളെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതായത് അത് ഈ മത്തിനിൽ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതിലെ കർമ്മശാസ്ത്ര വിഷയങ്ങളുണ്ടെങ്കിൽ നമുക്ക് വരാം. അത് നമ്മളതിന് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. ഈച്ചയുമായി ബന്ധപ്പെട്ടാണ് ഹദീസ്. അപ്പൊ ഒരു ചോദ്യം, ഒരാളുടെ കുടിവെള്ളത്തിൽ ഈച്ച വീണാൽ അയാൾ ആ വെള്ളം നിർബന്ധമായിട്ട് കുടിക്കണമെന്നാ? ഒരാളുടെ കുടിവെള്ളത്തിൽ ഈച്ച വീണ് അയാൾക്ക് ചിന്തി കളഞ്ഞൂടെ? കളയ കുടിക്കണം എന്ന് നിർബന്ധമുണ്ടോ? നിർബന്ധം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഹദീസിൽ പറയുന്നില്ല. കുടിക്കേണ്ടി വരികയാണ് എങ്കിൽ ആ ഈച്ച ഒന്നുകൂടി അതിൽ മുഴുവനായിട്ട് മുക്ക എന്നിട്ട് ഒഴിവാക്കുന്നതാണ്. ഈ ഹദീസ് റസൂലുള്ള പറയുന്നത് എവിടെ? വെള്ളം യഥേഷ്ടമുള്ള നാട്ടിലാ, ഏകദേശം വെള്ളം നിറഞ്ഞിരിക്കുന്ന നാട്ടില അല്ല, വെള്ളം വന്ന് ദുർലഭാണ്. നിസ്രാസിലെ മാത്രങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്നപ്പോ ചിലർക്ക് അവിടെ വെള്ളമല്ല, കുടിവെള്ളമല്ല, പൈസ കൊടുത്തായിരുന്നു കുടിവെള്ളം വാങ്ങിയിരുന്നത്. കുടിവെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു യഹൂദന്റെ കിണറിനെ ആയിരുന്നു ആശ്രയിച്ചിരുന്നത്. യഹൂദന്റെ കിണർ, അതൊരു ബനു മുസൈന ഗോത്രക്കാരൻ്റെതായിരുന്നു എന്നൊക്കെ പറയുന്നത് യഹൂദനിൽ നിന്ന് വാങ്ങിയതായ ആളായിരുന്നു.
ഏതായാലും
വെള്ളക്ഷാമായിരുന്നു മദീനത്ത്, വെള്ളക്ഷാമം. അപ്പോ പിന്നെ ഒരു കിണർ മദീനത്ത് വിലക്ക് വാങ്ങി, ഒരു കിണർ മദീനത്ത് നിന്ന് വിലക്ക് വാങ്ങി, റസൂലുള്ള വിലക്ക് വാങ്ങി. ആ കിണറിന്റെ പേര് ആര് പറയും? ആരാ പറയാ? മദീനയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയിലൂടെ ഒരു കിണർ വിലക്ക് വാങ്ങി, മുസ്ലിം ഈങ്ങൾക്ക് കുടിവെള്ളം കിട്ടാൻ വേണ്ടിയിട്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ് അത് വാങ്ങിയത്. കിണർ ഏതാ? ബീറ് റൂമ കിണർ, റൂമ കിണർ എന്നാണ് അതിന്റെ പേര്. മസ്ജിദുൽ ഖിബ്ലത്തൈന്റെ ഭാഗത്തുള്ള സുൽത്താനയിൽ ഇന്നും പിന്നെ അറിയപ്പെട്ട സ്ഥലമാണ് പിന്നെ ആ കിണറുള്ള സ്ഥലം, റൂമ കിണർ എന്നാണ്. മദീനത്ത് കുറെ കിണറുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം റൂമ കിണറിന്റെ വിഷയമാണ്. അത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വിലക്ക് വാങ്ങി. എന്തിനെന്നറിയോ? അവിടുന്ന് വെള്ളം, കുടിവെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് അയാൾക്ക് പൈസ കൊടുക്കേണ്ടിയിരുന്നു. മുസ്ലിങ്ങൾക്ക് ക്ഷാമം, പ്രയാസം. അപ്പൊ നിസ്സലാ ചില മാത്രങ്ങൾ പറഞ്ഞു, മൈ അഷ്തരീലി റൂമ അഷ്തരീല ഹുൽജന്ന, ആരാണ് റൂമ കിണർ എനിക്ക് വാങ്ങിത്തരിക, അയാൾക്ക് ഞാൻ സ്വർഗം വാങ്ങി നൽകും എന്ന് പറഞ്ഞു. അപ്പൊ ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു തആല നുറൈൻ അദ്ദേഹമാണ് മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തത്? ആ കിണറിനെ വാങ്ങിയിട്ട് നൽകിയത്. അതിൽ പിന്നെയാണ് മുസ്ലിമീങ്ങൾക്ക് കുറെ വെള്ളക്ഷാമം പരിഹരിക്കപ്പെടുകയുണ്ടായത്. എന്നാലും ഒരു കിണറാണ്, മദീന വിശാലല്ലേ, വേറെയും കിണറുകൾ ഉണ്ടായിരുന്നു. അതിൽ വലിയ ആശ്രയമായിരുന്നു അള്ളാഹുവിന്റെ ഔദാര്യത്താൽ ഈ റൂം ആ കിണർ. അപ്പോ ഞാൻ എന്തിനാ അത് പറഞ്ഞത്? മദീനയിൽ വെള്ളം ഏകദേശമുണ്ടോ? ഇല്ല, വെള്ളം പിന്നെ തുലം പരിമിതാണ്. അപ്പൊ ഒരാളുടെ കുടിവെള്ളം പറഞ്ഞാൽ അയാൾക്ക് മുഖ്യമാണ്. അപ്പൊ ഇതൊരു ഈച്ച വീണ് പറഞ്ഞാൽ അത് ചിന്തൽ അയാളെ സംബന്ധിച്ചിടത്തോളം ശ്രമകരാണ്, ക്ലേശകരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഈച്ച വീണിട്ടുണ്ടെങ്കിൽ വെള്ളം നജസാകണില്ല, വെള്ളം മലിനാകണില്ല, ആ വെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്ത് ചെയ്താൽ മതി? ഈച്ചയെ അതിലൊന്ന് മുഴുവനായി മുക്കി എടുത്ത് മാറ്റിയാൽ വെള്ളം കുടിക്കാം എന്നാണ് പറയുന്നത് ഈ സമയത്ത്. അതിന്റെ അർത്ഥം ഒരിക്കലും പാത്രത്തിൽ ഈച്ച വീണാൽ ആ വെള്ളം കുടിക്കൽ നിർബന്ധമാണെന്നല്ല, വെള്ളം കുടിക്കൽ നിർബന്ധമാണെന്നല്ല, വെള്ളം വേണമെങ്കിൽ കുടിക്കാം, വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. കുടിക്കുന്നതിൽ എന്തില്ല, ഒരു പ്രശ്നമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ ഒരു മാംസം കൊണ്ട് വരപ്പെട്ട്, പക്ഷെ റസൂലുള്ള കഴിച്ചില്ല, റസൂലുള്ള ഇതിൽ നിന്ന് വിട്ടുനിന്ന്. ഏതാണ് ആ മാംസം? ഉടുമ്പിന്റെ മാംസം. അപ്പൊ നിങ്ങളൊക്കെ മാഷാല്ല മുഹദ്ദിസീങ്ങളാണ്, ഹദീസിനെ കുറിച്ചും അതിലെ വിഷയങ്ങളെ കുറിച്ചും നല്ല അറിവുണ്ട്. അറബി കോളേജിൽ പഠിച്ചിട്ടല്ല, ഭൗതികമായിട്ട് പഠിക്കണവരാണ് മാഷാല്ല. ഉടുമ്പിന്റെ മാംസം കൊണ്ടുവന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹു കൂട്ടരൊക്കെ അത് കഴിച്ച് അത് തന്നെ. ഇപ്പൊ നമ്മൾ ചിക്കൻ അങ്ങട്ട് ചിക്കൻ ഒക്കെ പറഞ്ഞിട്ട് കഴിക്കൂല, അതേപോലെ അവരത് കഴിച്ച്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായി നിന്നാകുന്ന നിന്ന് അപ്പൊ കഴിക്കാൻ പറഞ്ഞ് കഴിക്കണീനെ റസൂലുള്ള തടഞ്ഞില്ല, നിങ്ങൾ തിന്നോളി, എന്റെ കൗമ ഇത് തിന്ന് ശീലിച്ചിട്ടില്ല, ഞങ്ങൾ തിന്ന് ശീലിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടെന്നാണ് റസൂലുള്ള വിട്ടു നിന്ന്. അതിന്റെ അർത്ഥം എന്താ? ഉടുമ്പിന്റെ മാസം കഴിക്കേണ്ടവർക്ക് കഴിക്കാം, കഴിക്കണ്ടാത്തവർക്ക് എന്താ കഴിക്കണ്ട? ഇതേപോലെയാണ് ഒരു ഈച്ച വീണ വെള്ളം കുടിക്കേണ്ടവന് കുടിക്കാം, അതിലൊരു പ്രയാസമല്ല. ഞാൻ ഒരാൾ കുടിച്ചില്ല വിചാരിച്ചിട്ടോ ആ ഈച്ച വീണതാണ് കുടിക്കൽ നിർബന്ധമാണെന്ന് അറിയാൻ പറ്റും? ഹദീസുണ്ട്, ഇല്ല, അങ്ങനല്ല. അപ്പൊ ഇത് ആദ്യം മനസ്സിലാക്കണം. വെള്ളം യഥേഷ്ടമില്ലാത്ത ഒരു നാട്ടിൽ ഒരു പാത്രത്തിൽ ഈച്ച വീഴുന്നതുമായി ബന്ധപ്പെട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഹദീസ് പറഞ്ഞത്. അതിന്റെ അർത്ഥം വെള്ളത്തിൽ ഈച്ച വീണ ആ വെള്ളം എല്ലാവരും കുടിച്ചു തീർക്കൽ നിർബന്ധമാണ് എന്ന് ഹദീസ് ഒരിക്കലും തേടുന്നില്ല. റസൂലുള്ള പറയുന്നത് ഈച്ച വീണാൽ അതിനെ മുഴുവനായി മുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഈച്ചയെടുത്തിടുക. അതിന്റെ ഒരു ചിറകിൽ രോഗവും മറ്റൊരു ചിറകിൽ രോഗശമനിയുമാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ ഭൗതികമായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഞാൻ ആ ഒരു ഭാഗം കൂടുതൽ പറയുന്നില്ല. പല യൂണിവേഴ്സിറ്റികളും ഭൗതികശാസ്ത്രത്തിൽ, ശാസ്ത്രത്തിൽ അവഗാഹമുള്ള പല യൂണിവേഴ്സിറ്റികളും ഈച്ചയെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. ടോക്കിയോ യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ ഈച്ചയുടെ വിഷയത്തിൽ വലിയൊരു പഠനം നടത്തിയ ഒരു ഓസ്ട്രേലിയൻ ഒരു സയന്റിസ്റ്റ്, ഒരു പെണ്ണാണ്, അവർ നടത്തിയ ഒരു പഠനം അത് അറബിയിലേക്ക് വിവർത്തനം ചെയ്തത് ഞാൻ വായിച്ചു. അതേപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റികളിൽ നടത്തിയ ഒരു പഠനത്തെ അറബിയിലേക്ക് തർജ്ജമ ചെയ്തത് ഞാൻ വായിച്ചു. ഈച്ചയുടെ വിഷയത്തിലുള്ള കണ്ടുപിടുത്തങ്ങളാണ് അതിലുള്ളത്. അതിൽ അവര് ശാസ്ത്രീയമായി തെളിയിച്ച ഒരു സംഗതിയാണ് ഈച്ചയിൽ എന്തുണ്ട്, രോഗാണുക്കളുണ്ട് എന്നുള്ളത്. ബാക്ടീരിയകൾ, വൈറസുകൾ ഈച്ചയിലുണ്ട് എന്നുള്ളത്. ഇതേപോലെ ഈച്ചയുടെ ശരീരത്തിൽ രോഗപ്രതിവിധിയുമുണ്ട് എന്നുള്ളതാണ്. ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞൻ അവർ നടത്തിയ പഠനത്തിൽ കുറെ രോഗശമനികൾ ഈച്ചയിലുണ്ട്, മാത്രമല്ല ഞങ്ങൾ ഇനി പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് കാലെടുത്തു വെക്കുകയാണ്, ഈച്ചയിലുള്ള ഷിഫായിന്റെ